നിങ്ങൾ വളരെ ആഴത്തിലുള്ള ചില കാര്യമോ കേട്ടെ. ഞാൻ വിശ്വസിക്കുന്ന ഈ കാര്യം വീണ്ടും വീണ്ടും നാം കേൾക്കേണ്ട കാര്യമാണ്. കാരണം അനേക പ്രാവശ്യം കേട്ടാലേ ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ബോധ്യമായി ഒരു കൺവിക്ഷനായി മാറത്തുള്ളൂ. ഇന്ന് ഏറ്റവും കുറച്ച് കേൾക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് ക്രിസ്തു നമ്മിൽ, ദ ക്രൈസ്റ്റ് ഈസ് ഇൻ യു. ദൈവത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ചില ചിന്തകളുണ്ട് കേട്ടോ. നമ്മൾ ഈ ഈസ്റ്റേൺ കൾച്ചറിൽ വളർന്നു വന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി പ്രശ്നമുണ്ട്. രാമായണവും മഹാഭാരതവും ഒക്കെ ചെറുപ്പം മുതൽ കേട്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത് എനിക്കറിയാം. അവിടെയൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്ത് അനേക നാളുകൾ തപസ് ചെയ്ത് ഭക്ഷണം കഴിക്കാതെ ആരോടും മിണ്ടാതെ കാട്ടിലൊക്കെ പോയിരുന്ന് തപസ് ചെയ്യുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ദൈവം, ഇതൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞത്, പണ്ട് നമ്മൾ കേട്ട ഒത്തിരി കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസ് ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അവിടെയാ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യകത. ഇപ്പോഴും ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? നമ്മിൽ നിന്ന് വേറെ നിൽക്കുന്ന ഒരാളായിട്ടാ, സ്വർഗത്തിലിരിക്കുന്ന ആളാണ് ദൈവം. ഇടയ്ക്കിടയ്ക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഉപവാസ പ്രാർത്ഥനത്തിനുള്ള. ഈ ദൈവത്തിന്റെ പ്രസാദം കിട്ടണമെങ്കിൽ കുറേ ദിവസം ഉപവസിച്ചാലേ പറ്റുള്ളൂ അല്ലേ? അങ്ങനെയൊക്കെയുള്ള ചിന്തയില്ല നമ്മുടെ മനസ്സിൽ? നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെയൊന്നും ഈ ദൈവത്തോടൊന്നും ഒന്നും അങ്ങനെ അങ്ങനെ അടുക്കാനൊന്നും പറ്റത്തില്ലെന്നേ. പറ്റുമോ? ഇല്ലേ? ചിന്തിച്ചു നോക്കിയേ. ഇനി രണ്ട്, ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ആ. കൊടുങ്കാറ്റ്, അന്ധതമസ്, മേഘം, കാഹളനാദം, ഇതൊക്കെ എപ്പോഴും പ്രതീക്ഷിക്കുന്ന അല്ലേ? അല്ല, ദൈവം എന്ന് പറയുമ്പോൾ മിനിമം എന്തെങ്കിലും ഒരു കാറ്റെങ്കിലും അടിക്കണം നമ്മൾ പറയുന്നത്. ഇല്ല, ദൈവത്തെക്കുറിച്ച് അങ്ങനെയല്ലേ ചിന്തിക്കുന്നേ? ടെൽ മീ ഫ്രാങ്ക്ലി, മീ ഫ്രാങ്ക്, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തോ? ഞാൻ പറയാം, ഇപ്പൊ ഇവിടെ ഒരു ഇടിവെട്ട്, ഒരു ഭയങ്കര ശബ്ദം ഉണ്ടായാൽ നമ്മൾ പറയാം, ഒയ്യോ ഇന്ന് ഭയങ്കര ദൈവസാന്നിധ്യം ആയിരുന്നു. പക്ഷേ ആ അതൊക്കെ പോയെന്നേ, അത് പഴയ നിയമമാ. കാഹളനാദം, അന്ധതമസ്, മേഘം, ഭയങ്കര ശബ്ദം, തീയ്, പുക, ഒക്കെ പഴയ നിയമമാ. അതിന്റെ അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നെന്നാ പറഞ്ഞേ. പിന്നെന്താ വന്നിരിക്കുന്നേ? ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്തിന്റെ അടുക്കലാ വന്നിരിക്കുന്നേ. എന്ന് പറഞ്ഞാൽ ഗലീലയിലും കാനായിലും കഫർന്നഹോമിലും ആ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ മുഴു സാന്നിധ്യവും, ദൈവത്തിന്റെ ഫുൾനെസ് ഓഫ് ദ ഗോഡ്, ഫുൾനെസ് ഓഫ് ഗ്ലോറി ഓഫ് ഗോഡ് വളരെ ശാന്തമായി നടന്നപ്പോൾ അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാ തേജസിന്റെ കർത്താവിനെ അവരെ ക്രൂശിച്ചത്. ആ ശാന്തമായി ഗല്ലിലൂടെ നടക്കുന്ന മനുഷ്യനെ നിങ്ങൾ നോക്ക്. ആ കൊച്ചു കുഞ്ഞിനെ എടുത്ത് മടിയിലിരുത്തിയിട്ട് അതിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടോ? ഡു യു നോ ഹു ഇസ് ദാറ്റ്? ദ ഫുൾനെസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി, ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് ക്രിസ്തുവില. അത് ഞാൻ പറഞ്ഞ അന്ധകാരം, അന്ധതമസ് പോയി, കാഹളനാദം പോയി, തീ പോയി, പുക പോയി, ദൈവത്തിന്റെ മുഴുമഹത്വവും, ദ ഫുൾനെസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി ഈസ് ഡ്വെല്ലിംഗ് ഇൻ എ മാൻ ജീസസ്. ഇത് തിരിച്ചറിയുമ്പം ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ ഒത്തിരി മാറും. സി, ഐ ബിലീവ് 100% ദൈവം സർവവ്യാപിയാണെന്നും സർവജ്ഞാനിയാണെന്നും സർവശക്തനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് ആവർത്തിച്ച് പറഞ്ഞ സത്യമാണ്. ഗോഡ് ഈസ് ഒംനിഷ്യന്റ്, ഒംനിപൊട്ടന്റ്, ഈസ് എവരിവെയർ. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ മുൻപിലുള്ള ചിന്തകളൊന്നും മാറണം. ലോകത്തിൽ നമുക്ക് കിട്ടിയ ഇൻഫ്ലുവൻസ്, ഈസ്റ്റേൺ മിത്തോളജി അല്ലെങ്കിൽ ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഒന്ന് മാറണം. ഒത്തിരി നാള് തപസ് ചെയ്ത് പ്രസാദിപ്പിക്കണം ദൈവത്തെ. നോ, ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ പഠിപ്പിക്കുന്നില്ല. കാട്ടിപ്പോണ്ട കാര്യമില്ല, ആരും കാട്ടിക്കാറുണ്ടെന്നേ. നാട്ടി നിൽക്കാനാ യേശു പഠിപ്പിച്ചേ, മാറി നിൽക്കാനല്ല. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. എപ്പോഴാ? യോഹന്നാന്റെ സുവിശേഷം പറഞ്ഞതാ, ഹി കെയിം ആൻഡ് ടാബർനാക്കിൾഡ് അമംഗ് അസ്. യേശുവിനെ വരനെ കുറിച്ച് പറഞ്ഞ മലയാളം എങ്ങനെയാ? ഒന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ ഐ തിങ്ക് 14 ആണെന്ന് തോന്നുന്നു വേഴ്സ്. അതിന്റെ 14-ാം വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്, ഡ്വെൽറ്റ് എമംഗ് അസ്. ചില ട്രാൻസ്ലേഷനിൽ ടാബർനാക്കിൾഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ടാബർനാക്കിൾഡ് എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ മുഴു സാന്നിധ്യവും ക്രിസ്തുവിൽ. അങ്ങനെ യോഹന്നാൻ കണ്ടേ. യോഹന്നാൻ എന്നെ കുറിച്ച് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ സൂക്ഷിച്ചു നോക്കിയതും ഞങ്ങൾ തൊട്ടതും. ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ കണ്ടത്, വാട്ട് വി ഹാവ് ടച്ച്ഡ്, വാട്ട് വി ഹാവ് സീൻ, വാട്ട് വി ഹാവ് ബിഹെൽഡ്. ഹു വാസ് ദാറ്റ്? ഹി വാസ് ഫ്രം ദ ബിഗിനിങ്. ആദ്യം മുതലുണ്ടായിരുന്നവനെയാണ് ഞങ്ങൾ കണ്ടത്, അവനെയാണ് ഞങ്ങൾ തൊട്ടത്. മാറോട് ചേർന്നിരുന്നതല്ലേ? യോഹന്നാൻ തൊട്ടു നോക്കി, ഓ ഏ വാട്ട്, ഇതാരേ ഇത്? ഇത് ആദ്യം മുതലുള്ള ഇറ്റേണൽ ഗോഡ്, ഇറ്റേണൽ ഫാദർ, മൈറ്റി ഗോഡ്. യെസ്, മൈറ്റി ഗോഡ്, ഇറ്റേണൽ ഫാദർ. ആ ഇറ്റേണൽ ഫാദർ ഇപ്പം യോഹന്നാൻ തൊട്ടു നോക്കുക, ഏ ഹു ഈസ് ദിസ്? ഹി കെയിം ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ്. ആരാ ഇത്? കെൻ യു ഇമാജിൻ? ആ യോഹന്നാൻ, യോഹന്നാനെ വിശ്വസിക്കാൻ പറ്റുന്ന യോഹന്നാൻ അതുകൊണ്ട് തൊട്ടു നോക്കിയേ, ആരത്? ഇറ്റേണൽ ഗോഡ്, കാലത്തിനതീതനായവൻ, സർവത്തെയും ഉണ്ടാക്കിയവൻ. ഈ കൈയല്ലേ ആ മണ്ണ് കുഴച്ച് ആദവനെ ഉണ്ടാക്കിയത്? ഈ കൈയല്ലേ ആദവനെ ഉറക്കിക്കിടത്തിയിട്ട് അവന്റെ വാരിയിൽ നിന്നെടുത്തിട്ട് അതിനെ മനോഹരമായ ഒരു സ്ത്രീയാക്കി മാറ്റിയത്? ഏ, ഞാൻ പറഞ്ഞത്, ഇത്ര അടുത്ത ദൈവം നാം വിചാരിക്കുന്നതിനേക്കാളും അടുത്ത ദൈവം. പക്ഷേ ഒത്തിരി ശബ്ദങ്ങൾക്ക് നടുവിൽ ആ ശബ്ദം അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ലെന്നേ ഉള്ളൂ. There are many voices, so that many a times we cannot recognize the voice of God. ഒത്തിരി ശബ്ദങ്ങളുടെ നടുവിലായതുകൊണ്ടാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ചില വചനങ്ങളൊന്ന് കാണിച്ചിട്ട് ഞാൻ ഈ ഭാഗത്തിലേക്ക് അടുത്ത് നിങ്ങളെ കുറച്ചും കൂടെ ഞെട്ടാൻ പോകുന്നൊരു കാര്യം പറഞ്ഞുതരാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ചിലപ്പോൾ എന്നെ ദുരുപദേശനെന്ന് പ്രഖ്യാപിച്ച് ഇനി ഇവിടെ നിറക്കിവിടുമെന്ന് അറിയത്തില്ല, എങ്കിലും പറയാമെന്ന് ഓർത്തില്ല. ഓക്കെ, പക്ഷെ എങ്കിലും ഞാൻ ആദ്യം ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ശ്രദ്ധിക്കാത്ത ചില വചനങ്ങളുണ്ട് ബൈബിളിൽ. പലപ്പോഴും വേറെ ആരെങ്കിലും പറയുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, ദൈവം ഇങ്ങനൊരു വചനം ബൈബിളിലുണ്ടോ? ഇല്ലേ, ശ്രദ്ധിച്ചിട്ടില്ലേ? നമുക്കൊരു ഷോക്കാണ് പലപ്പോഴും അങ്ങനെ ചില പല വചനങ്ങളും. ഞാൻ ശ്രദ്ധിക്കാതെ ചില വചനങ്ങൾ ഞാൻ നിങ്ങളെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല. എഫേസി ലേഖനം, എഫേഷ്യൻസ് ഒരു പക്ഷെ നിങ്ങൾ കേട്ട് കാണും, പക്ഷെ ചിന്തിച്ച് കാണത്തില്ല അധികം. എഫേസി ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം, എഫേഷ്യൻസ് ചാപ്റ്റർ 1:23.
എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
The fullness of him who fills all in all. എല്ലാം നിറയ്ക്കുന്നവൻ, ശ്രദ്ധിച്ചോ, എല്ലാം നിറയ്ക്കുന്നവനായ ദൈവം യേശു. വീണ്ടും കഴിഞ്ഞില്ല, അതിന്റെ 4-ാം അധ്യായം എഫേഷ്യൻസ് ചാപ്റ്റർ 4:10.
സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിനു മീതെ കയറിയവനും ആകുന്നു.
He who descends is himself also he who ascended far above all the heavens so that he might fill all things. അല്ലേ, എന്താ സ്വർഗാദി സ്വർഗത്തിലിരുന്ന യേശു എവിടേക്ക് ഇറങ്ങി? അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി, പിന്നെ പാതാളത്തിലേക്ക് ഇറങ്ങി. എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ? പിന്നെ അവൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് അവൻ എന്ത് ചെയ്തു? വീണ്ടും സ്വർഗാദി സ്വർഗത്തിലേക്ക് കയറി. എന്തിനാണെന്നറിയാമോ? സകലവും നിറയ്ക്കാൻ. എന്താ എന്ത് നിറയ്ക്കാനാ? ശ്രദ്ധിക്കണേ, ഒന്ന്, യേശു അവൻ എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവ്. ഹി ഫിൽസ് ഓൾ തിങ്സ് എന്ന് നമ്മൾ വായിച്ചു. രണ്ടാമത് പറയുകയാണ്, സ്വർഗത്തിലിരുന്നവൻ താഴേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും സ്വർഗത്തിലേക്ക് കയറി. എന്തിനു വേണ്ടിയിട്ടാ? എല്ലാം നിറയ്ക്കുവാൻ. ഈ രണ്ട് കോണ്ടെക്സ്റ്റും ശ്രദ്ധിച്ചറിയാം അവിടെ ഒരു ഒരു അവിടുത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്നറിയാമോ? ചർച്ച്, സഭ. അല്ലേ, ശ്രദ്ധിച്ചേ, ഒന്ന് മറിച്ച്, എഫേഷ്യൻസ് വണ്ണില് എല്ലാറ്റിലും എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആ സഭ, ചർച്ച്, അല്ലേ. അപ്പൊ സഭയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്, എല്ലാം നിറയ്ക്കുന്നവൻ. വീണ്ടും എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ അവിടെയും പറയുന്നത് ചർച്ചിനെ കുറിച്ചാണ്. അതിന്റെ അടുത്ത വാക്യം ഒന്ന് വായിച്ചു നോക്കി, 11:11. And he gave some as apostles and some as prophets. കണ്ടോ, അവിടെ സഭയാ, ചർച്ച്. നോക്കുക, ഈ കർത്താവ് സ്വർഗം വെട്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് കുരിശിൽ മരിച്ചു, വീണ്ടും എന്ത് ചെയ്തു? അവൻ താഴേക്ക് ഇറങ്ങി, അവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്തു? അവൻ സ്വർഗത്തിലേക്ക് കയറി. എന്തിനു വേണ്ടിയിട്ടാ? എല്ലാം നിറയ്ക്കുവാൻ, എല്ലാം നിറയ്ക്കുവാൻ. ഇനി ഒരു വാക്യം കൂടെ എന്നോട് ചേർത്ത് വായിച്ചു, കൊളോസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായം, കൊളോസ്യൻസ് ചാപ്റ്റർ 3:11.
അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു.
One of the most important words in the Bible, can mark it, Christ is all and in all. ക്രിസ്തു അത്രേ എല്ലാമാകുന്നു, ക്രിസ്തു അത്രേ എല്ലാവരിലുമാകുന്നു. Christ is all and in all. എന്താ അങ്ങനെ പറയാൻ കാര്യം? സഭയെക്കുറിച്ച് കർത്താവ് സംസാരിക്കുക. ഒന്നാമത് പറയുന്നത്, ക്രിസ്തു എല്ലാമാകുന്നു. രണ്ട്, ക്രിസ്തു എല്ലാവരിലുമാകുന്നു. ഇൻ ഓൾ, ഇൻ ഓൾ, എല്ലാവരിലുമാകുന്നു. എന്താ ക്രിസ്തു എല്ലാമാകുന്നു പറഞ്ഞത്? അത് ആദ്യം അറിഞ്ഞാലേ അടുത്ത കാര്യം മനസ്സിലാവുള്ളൂ. എന്താ ക്രിസ്തു എല്ലാമാകുന്നു? ക്രൈസ്റ്റ് ഈസ് ഓൾ. കൊളോസ്യ ലേഖനം മൊത്തം അതാ പറയുന്നത്. വായിച്ചു അതിന്റെ 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ഹി ഈസ് ദി ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ്, ദ ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ. ഹി ഈസ് ദി ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ്. ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് ദ റെപ്രസെന്റേഷൻ. ഇമേജ്, ഇമേജ് കാണുമ്പോൾ നമുക്കറിയാം എന്താ എന്താ അതിനെ. സോ ഹി റെപ്രസെന്റ്സ് ഗോഡ്, ഹിസ് എവരിത്തിങ് ഓഫ് ഗോഡ്, ഈസ് ദി ഇമേജ് ഓഫ് ദി ഇൻവിസിബിൾ ഗോഡ് ആൻഡ് ദ ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ. ഫസ്റ്റ് ബോൺ എന്ന് പറയുമ്പോഴത്തേന് ജഹോവാസ് വിറ്റ്നസ് ഏറ്റവും കൂടുതൽ എടുക്കുന്ന വാക്യമാണ്. നിങ്ങളുടെ കയ്യിൽ വൈൻസ് ഡിക്ഷണറി ഉണ്ടെങ്കിൽ ഗ്രീക്കിലേക്ക് നിങ്ങൾ പോകണം. ഗ്രീക്കിൽ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന വാക്യതാണ്, ദ പ്രീ എമിനന്റ് ക്രൈസ്റ്റ്. പ്രീ എമിനന്റ് ക്രൈസ്റ്റ്, ആദ്യ സൃഷ്ടി എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഫസ്റ്റ് ബോൺ, ആദ്യ ജാതൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിന്റെയും, ഹീസ് പ്രീ എമിനന്റ്. പ്രീ എമിനന്റ് താഴേക്ക്, ബൈ ഹിം ഓൾ തിങ്സ് വെർ ക്രിയേറ്റഡ് ബോത്ത് ഇൻ ഹെവൻസ് ആൻഡ് ദി എർത്ത്, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, ത്രോൺസ് ഓർ ഡൊമിനിയൻസ് ഓർ റൂളേഴ്സ് ഓർ അതോറിറ്റീസ്, ഓൾ തിങ്സ് ഹാവ് ബീൻ ക്രിയേറ്റഡ് ത്രൂ ഹിം ആൻഡ് ഫോർ ഹിം. കണ്ടോ, എവറിഥിങ് വാസ് ക്രിയേറ്റഡ് ത്രൂ ഹിം ആൻഡ് ഫോർ ഹിം ബിക്കോസ് ഹീസ് ഓൾ. കാണപ്പെടുന്നതും കാണപ്പെടാത്തതും, വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ സകലവും ഈ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാം ഉൾപ്പെട്ടോ? അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ഇനി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്താണ്? ഒന്ന് കാണുന്നത്, പിന്നൊന്ന് കാണാത്തത്. വിസിബിൾ ദെൻ ഇൻവിസിബിൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അർത്ഥം എന്നാ? എല്ലാം ബിക്കോസ് ഹീസ് ഓൾ. ക്രിസ്തു എല്ലാമാകുന്നു. എല്ലാം എല്ലാം. You can see Christ everywhere. You can see Christ in the creation. ഏതെങ്കിലും വൈകുന്നേരം ഒരു കടൽ തീരത്ത് ആ സൂര്യാസ്തമയം കാണാൻ നിൽക്കുമ്പോൾ നാം പറഞ്ഞൊരു എക്സ്പ്രഷൻ ഉണ്ട്, വാവ്. എന്ന് പറഞ്ഞ അർത്ഥം എന്നാ അറിയാമോ? ഓക്കെ, അല്ലെങ്കിൽ ഞാൻ വേറെ എക്സാമ്പിൾ എടുക്കാം. ഇപ്പം ഒരു ഒരു മനോഹരമായൊരു ഒരു ബിൽഡിംഗ് കാണുമ്പോൾ നമ്മളെന്ത് പറയും? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ്. നമ്മളെന്ത് പറയും ആ ബിൽഡിംഗ് കാണുമ്പോൾ? എന്റെ ദൈവമേ, എനിക്കിങ്ങനെ ഒന്നും ഉണ്ടാകാൻ പറ്റിയില്ലോ. അങ്ങനെയാണോ? അങ്ങനെയാണോ? ഒരു ഒരു ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് കാണുമ്പോൾ നമ്മളെന്താ പറയുന്നത്? എന്താ 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 നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? എന്താ എന്താ വരുന്നേ? ഉണ്ടാക്കിയ ആള്. പിന്നെ വേറെന്താ വരുന്നേ? ഇതാരാ ഉണ്ടാക്കിയെന്നാണോ? ഇതാരുടെ വീടായത്? ഇതാരാ എന്റെ അത് താമസിക്കുന്നേ? ഇതാരുടെ വീടാ? ഹൂ ഈസ് ബിഹൈൻഡ് ദിസ്? ഞാൻ പറഞ്ഞത് കർത്താവിന്റെ മഹത്വം ഓരോ കൊച്ചു കാര്യങ്ങളിലും കാണാം, ഓരോ വലിയ കാര്യങ്ങളിലും കാണാം. അതിനേക്കാളും ഒക്കെ തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ആരാന്നറിയോ? എന്റെ മുൻപിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ആൾക്കാരാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിലേക്ക് വരാൻ പോകുന്നത്, ആ ഒരു കാര്യത്തിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ക്രൈസ്റ്റ് ഈസ് ഓൾ, ക്രിസ്തു എല്ലാം. സൃഷ്ടിയിൽ അവനില്ലാത്തൊന്നുമില്ല. Everything by him and through him and for him. എല്ലാം ക്രിസ്തുവില. വീണ്ടും താഴെ വേഴ്സ് 17. He is before all things. ആ കണ്ടോ, ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനെ നമ്മൾ നേരത്തെ വായിച്ചു ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ. അപ്പൊ നമ്മൾ വിചാരിക്കും ഓ ആദ്യം ഉണ്ടായ ദേശം. അല്ല, ഹി ഈസ് ബിഫോർ ഓൾ തിങ്സ്. എന്തെല്ലാം ഉണ്ടായോ അതിന് മുൻപ് ആര് നിൽക്കുക? ആര് നിൽക്കുക? ക്രിസ്തു. ക്രിസ്തു സൃഷ്ടിയല്ല, സൃഷ്ടാവാ. ഹി ഈസ് നോട്ട് എ ക്രിയേഷൻ, ഹി ഈസ് എ ഹീസ് ക്രിയേറ്റർ. ഹീസ് ക്രിയേറ്റർ ബിക്കോസ് ഹീസ് ബിഫോർ ഓൾ തിങ്സ്. എല്ലാറ്റിനും മുൻപേ ക്രിസ്തു നിൽക്കുക, എല്ലാറ്റിനും മുൻപേ. പിന്നെ അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അത് നമുക്ക് മനസ്സിലായില്ല, കാരണം നമുക്ക് ഈ ആധാരം എഴുത്തെന്നുള്ള കേട്ടിട്ടുള്ളൂ, അതുകൊണ്ട് മലയാളത്തിൽ അത്ര ക്ലിയർ അല്ല. ഇംഗ്ലീഷ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആണേ, ശ്രദ്ധിച്ചോണേ. ഇൻ ഹിം ഓൾ തിങ്സ് ഹോൾഡ് ടുഗദർ. ആ ഉണ്ടോ, ശ്രദ്ധിച്ചു. ഓൾ തിങ്സ് ഹോൾഡ് ടുഗദർ എന്ന് പറഞ്ഞാല് ഈ നമ്മൾ ഇവിടുന്ന് പറന്നു പോകത്തിന്റെ കാര്യം എന്തറിയാവോ? ഇപ്പൊ നേരെ മറിച്ച് നമ്മൾ ചന്ദ്രനിൽ ചെന്നു, ചന്ദ്രനിൽ ചെന്നാ പിന്നെ പറന്നു പോവും. കാരണം എന്താ? പിടിച്ചു നിർത്താനായിട്ടൊന്നുമില്ല. ഇവിടെ എന്തുണ്ട്? പിടിച്ചു നിർത്താനായിട്ടുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഓർഡർ ചെയ്ത് പോകുന്നത്. ഇപ്പൊ ചന്ദ്രനിലൂടെ നമ്മളെല്ലാരും ഈ ചർച്ച് നേരെ പോക്കി ചന്ദ്രനെ കൊണ്ടുവന്ന് വെച്ചു, സ്പേസിൽ നമ്മളെ കൊണ്ടുപോവാ, എന്ത് സംഭവിക്കും? എന്തോ ഒരു കൂട്ടിയടി ആയിരിക്കും എന്നറിയോ? കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ പറന്നു പോകുന്നു, പറന്നു പോകും, പിടിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി എന്റെ ഇടയ്ക്ക് കൂട്ടിയടി ആക്കുന്നു, മൊത്തം കൺഫ്യൂഷനാ. ഇത് ഇങ്ങനെയെങ്കിലും ഈ ലോകം പോകുന്ന ഒരു ഒറ്റ കാര്യം കൊണ്ടാണെന്ന് അറിയാവോ? ഇൻ ഹിം എവറിഥിങ് ഹോൾസ് ടുഗദർ. ഹീസ് ബിഫോർ ഓൾ തിങ്സ്. അപ്പൊ ക്രിസ്തു ആരാണെന്നുള്ളതിന്റെ ആഴം നാം ഒന്ന് ഗ്രഹിക്കണം. ദാറ്റ് ഈസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ക്രിസ്തു ആരാ? ആ കർത്താവാ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് വന്നിട്ട് ആ 12 ശിഷ്യന്മാരുടെ കൂടെ ഇങ്ങനെ കറങ്ങിടക്കുക. ഓക്കെ, അടുത്ത വാക്യം 18 വാക്യം, വേഴ്സ് 18. He is also head of the body, the church. Ah, ശ്രദ്ധിച്ചെ, ഈ കർത്താവ്, the one who created everything, and he is the head of the church. ആ കർത്താവ് തന്നെയാ സഭയുടെ തല. സഭയുടെ തല. പിന്നെ സകലത്തിലും താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. ഹി ഈസ് ദ ബിഗിനിങ്, ദ ഫസ്റ്റ് ബോൺ ഫ്രം ദ ഡെഡ്, സോ ദാറ്റ് ഹി ഹിംസെൽഫ് വിൽ കം ടു ഹാവ് ഫസ്റ്റ് പ്ലേസ് ഇൻ എവരിതിങ്. ഹി ഈസ് ഹാവിംഗ് ദ ഫസ്റ്റ് പ്ലേസ് ഇൻ എവരിതിങ്. ഹി ഈസ് എ സെന്റർ പോയിന്റ്. നെക്സ്റ്റ്, അടുത്ത വാക്യം, It was the Father's good pleasure for all the fullness to dwell in him. എന്താ മലയാളത്തില്?
അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും.
ആ, അവനിൽ സർവസമ്പൂർണതയും വസിക്കുവാനും.
അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ടും തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി.
ശ്രദ്ധിച്ച സ്വരങ്ങളെ, ഈ സെന്റർ പോയിന്റിലല്ല നമ്മളെങ്കിൽ, ക്രിസ്തു എന്ന സെന്റർ പോയിന്റിലല്ലെങ്കിൽ, ക്രിസ്തുവിലല്ലെങ്കിൽ, ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിലല്ലെങ്കിൽ, വി ആർ ഔട്ട് ഫ്രം ഗോഡ്. ക്രിസ്തുവിലല്ലാതെ ദൈവത്തിനൊരു പ്ലാനുമില്ല. ക്രിസ്തുവിലല്ലാതെ ദൈവത്തിന് ഒരു പദ്ധതിയില്ല. അപ്പോൾ ഏതെങ്കിലും കാര്യം ക്രിസ്തുവിലല്ലെങ്കിൽ, we are out of the plan of God, because he is the center, he is the focus, everything is for him, everything is through him, everything is unto him. Yes, porkane in our daily life, your job, it's for Christ. Your family, it's for Christ. Your ministry, it's for Christ. എല്ലാം കർത്താവിന് വേണ്ടിട്ടാ. അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറിയാൽ കൺഫ്യൂഷൻ. മാർത്തയുടെയും മറിയയുടെയും സ്റ്റോറി നമുക്കറിയാം. മാർത്തയുടെയും മറിയയുടെയും, മാർത്തയ്ക്ക് എന്താ പറ്റിയേ? യേശുവിന് വേണ്ടിയിട്ടാ ശുശ്രൂഷ ചെയ്തേ. പക്ഷെ എന്തു പറ്റി? യേശുവിങ്കൽ നിന്ന് മാറി യേശുവിന് വേണ്ടി ചെയ്യാൻ പോയി. ശ്രദ്ധിക്കണേ, യേശുവിൽ നിന്ന് ഉള്ള ഏകാഗ്രതയില്ലാതെ യേശുവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പോയി. കൺഫ്യൂഷൻ. കുടുംബജീവിതമാണെങ്കിലും നമ്മുടെ കുടുംബജീവിതത്തെ പിടിച്ചു നിർത്താൻ ഒരൊറ്റ കാര്യമേ പറ്റുള്ളൂ. മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. ഓൺലി വൺ തിങ് അവർ ഫാമിലി ക്യാൻ, ഫാമിലി വിൽ ബി ഹോൾഡ് ടുഗദർ ത്രൂ വൺ തിങ്, ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിലല്ലാതെ നിൽക്കത്തില്ല കേട്ടോ. മക്കളുടെ പേര് നിൽക്കും, അധികനാൾ നിൽക്കത്തില്ല. ഇത്തിരി കുടുംബങ്ങൾ മക്കളുടെ പേരിലാണ് നിൽക്കുന്നത്, ഓക്കെ. ആ പക്ഷേ അതൊന്നും കൺഫ്യൂഷൻ ആയിരിക്കും. ക്രിസ്തുവിലല്ലാത്ത എല്ലാം കൺഫ്യൂഷൻ, ബിക്കോസ് ഇറ്റ് വാസ് ഫാദേഴ്സ് പ്ലഷർ ടു ഡ്വൽ ഇൻ ക്രൈസ്റ്റ്. പിതാവിന്റെ പ്രസാദം ക്രിസ്തുവിലായിരിക്കാൻ വേണ്ടിയിട്ടാ, ക്രിസ്തുവിലായിരിക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ, ഇനി ഞാൻ അടുത്ത കാര്യത്തിലേക്ക് വരിക. ക്രൈസ്റ്റ് ഇൻ ഓൾ, കൊളോസ്യൻസ് 3 നമ്മൾ വായിച്ച വാക്യം. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം, അതിന്റെ വേഴ്സ് 11.
അതിൽ യവനനെന്നും യഹൂദനെന്നില്ല, പരിച്ഛേദനയും അഗ്രചരമവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു.
There is no distinction between Greek and Jew, circumcised and uncircumcised, barbarian and Scythian, slave and freeman, but ക്രൈസ്റ്റ് ഈസ് ഓൾ ആൻഡ് ഇൻ ഓൾ. ഇവിടെ ചർച്ചിന്റെ റോൾ വരുന്നേ. നമ്മൾ പലപ്പോഴും ഇവിടെ പറയണം, എല്ലാവരിലും ക്രിസ്തുവാ, ക്രിസ്തുവിനെ കാണണം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എവിടാണെന്നറിയാമോ? ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി. ഞാൻ പ്രാർത്ഥിച്ച് 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 ഞാൻ അങ്ങോട്ട് പോവാ. സൗരന്മാരെ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ? ഒരു സത്യം ഒരിക്കൽ കൂടെ ഓർപ്പിക്കുക, യേശു വരുന്നത് ഇൻഡിവിജ്വൽസിനെ ചേർക്കാനല്ല. പിന്നെ യേശു വരുന്ന ആരെ ചേർക്കാനാ? ആരെ ചേർക്കാനാ? സഭയെ ചേർക്കാനാ വരുന്നേ. നമ്മളെല്ലാവരും, ഞാനിങ്ങനെ പോകാൻ വേണ്ടി ഇരിക്കുക, കർത്താവേ ആ മത്തായിച്ചൻ പോകുമെന്നറിയത്തില്ല, എന്നാലും നീ എന്നെ കൊണ്ടുപോണേ കർത്താവേ. ചാക്കോജം പണ്ടേ പിന്മാറ്റത്തില്ല കർത്താവേ, എന്നാലും ഞാൻ എത്ര വിശ്വസ്തയോടെ നിന്നെ ആരാധിച്ച് നീ ഓർക്കണേ. ഇല്ലേ, ഇല്ലേ സ്വരങ്ങളെ. പല ഇറച്ചികളിലും ഈ കൃപാവരങ്ങൾക്ക് വേണ്ടി ഭയങ്കര പ്രാർത്ഥനയാണ്. നമ്മളോട് അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല, അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. പല ഇറച്ചികളിൽ ഭയങ്കര ഉപവാസ പ്രാർത്ഥന, 40 days fasting, 21 days fasting. എന്തിനാ? ഞാൻ ചോദിച്ചു, അതെ കൃപാവരം പ്രാപിക്കാനാ. ഇതിനാ കൃപാവരം പ്രാപിക്കുന്നേ? രോഗശാന്തി വരും, പ്രവചനവരും, അത്ഭുതങ്ങളുടെ വരും, വിശ്വാസത്തിന്റെ വരും, ഒത്തിരി വരമുണ്ട്. ഇതെല്ലാം പ്രാപിക്കുക എന്തിനു വേണ്ടിട്ടാ? കാരണം കൃപാവരങ്ങൾ പ്രാപിച്ചാലല്ലേ ഉള്ളൂ നമ്മളെ 10 പേര് വിളിക്കുകയുള്ളൂ. 10 പേര് വിളിച്ചാലല്ലേ ഉള്ളൂ 10 പേര് നമ്മളെ അറിയുള്ളൂ. ആണോ? പിന്നെ നമ്മൾ പ്രാപിക്കാത്തതിന്റെ കാര്യം കൂടെ പറഞ്ഞുതരാം. എന്നറിയാവോ എന്താ? കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കുന്നില്ല ആരും. കാരണം എന്നറിയോ, കൃപാവരങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാ. ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇറ്റ്സ് നോട്ട് ഫോർ മീ, ഇറ്റ്സ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ മതി. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നതിന് വേണ്ടിയിട്ട്? കാരണം എനിക്കോ ഒരു പ്രയോജനമില്ല. പിന്നെ എന്തിനാ വെറുതെ ഇതിനൊക്കെ പ്രാർത്ഥിക്കുന്നത് അല്ലേ? നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കാനല്ലേ താല്പര്യം. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രാർത്ഥന എന്നെ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പേര് കാണും. നേരെ മറിച്ച് നമ്മുടെ വിവിധങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗശാന്തി, അത്ഭുതം, വീട്, ജോലി, ഗൾഫ്, അമേരിക്ക, ഇങ്ങനത്തെ കാര്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആ മീറ്റിംഗിൽ എത്ര പേര് കൂടും? നിങ്ങൾ പറ, എത്ര പേര് കൂടും? ആൾ ഇടിക്കുമായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞെന്നറിയോ സ്വരങ്ങളെ, ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി ഈസ് എ പ്രോബ്ലം. ഞാൻ അല്ലെ, മാക്സിമം എന്റെ കുടുംബം വരെ പോവും. എന്റെ കുടുംബം അവിടെ നിന്ന് മറ്റുള്ളവരുടെ ആത്മീയ വർദ്ധനവ്. ഞാൻ ഈ ദിവസങ്ങളിൽ എന്റെ ചിന്ത ചെയ്താ, എന്റെ കർത്താവേ, കർത്താവ് വരുമ്പോൾ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി അല്ലല്ലോ എന്നെ വിളിച്ചിരിക്കുന്നത്, കർത്താവ് സഭയെ ചേർക്കാനാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സഭ പോകണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സഭയിലുള്ള എല്ലാവരുടെയും വിഷയം എന്റെ വിഷയമാ. എന്റെ കാര്യം മാത്രമല്ല എന്റെ പ്രശ്നം, സഭയിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ചാ അങ്ങോട്ട് പോകണ്ടേ. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രാർത്ഥന കുറച്ചും കൂടെ സീരിയസ് ആകണം ഈ ദിവസങ്ങളിൽ. പ്രൈസ് ദി ലോർഡ്. നമ്മളിരുന്ന് ബൈബിൾ വായനയാ. ബൈബിൾ വായന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തിയോളജി തലനാരിയുടെ കീറി വെച്ച് പിടിക്കുക. പഠിക്കുന്നവരാണെങ്കിൽ എന്നെ ഗ്രീക്ക്, ഹീബ്രു, ലാറ്റിൻ സകലതും പഠിക്കുന്നു. അതിൻ്റെ എൻ്റെ കമൻട്രി, മാത്യു ഹെൻറി കമൻട്രി, പിന്നെ വാറൻ വേഴ്സ്ലി കമൻട്രി, സകല കമൻട്രിയും പഠിക്കുന്നു. ഞാൻ ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയാ? എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നറിയോ, ഇതെല്ലാം പഠിക്കുന്നതിന് ഒറ്റ പ്രയോജനമേ ഉള്ളൂ, എനിക്കല്ല, ഇത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാ. അപ്പം എന്ത് ചെയ്താലും ഇത് ആക്ച്വലി ദൈവത്തിന്റെ ഉദ്ദേശം എന്താ? കമന്ററി വായിക്കരുന്നല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഫൈനലി ഇതിന്റെ ഔട്ട്പുട്ട് എന്താ? ഞാൻ ഈ കമന്ററി പഠിച്ചുകൊണ്ട് എനിക്ക് എന്നാ പ്രയോജനം? എനിക്ക് പ്രയോജനമുള്ള എന്നറിയാമോ, എനിക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനായിട്ട് അതിനൊരു മുഖാന്തരമായി തീരും. തീരുമെങ്കിൽ നല്ലത്. സ്വരങ്ങളെ, സഭ എന്താണെന്നുള്ളതൊന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വി ക്യാൻ ബി എ ഫെയിലിയർ. വി ക്യാൻ ബി എ ഫെയിലിയർ. ഈ ദിവസങ്ങളിൽ നമ്മളത് തിരിച്ചറിയണം. അവിടെ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, എന്നാ നമ്മൾ നേരത്തെ എഫേസ്യലേനും വായിച്ചു, കൊളോസ്യലേനും വായിച്ചു, അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. ഹീസ് ദ ഹെഡ് ഓഫ് ദ ബോഡി, ദ ചർച്ച്. സഭ, ചർച്ച്, അതിന്റെ ഹെഡ് ആരാ? കർത്താവ. നമുക്ക് ഈ ദിവസങ്ങൾ അങ്ങനെയൊന്ന് കാണാനായിട്ട് പഠിക്കാം. സഭ, ഇനി നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ അറിയാവോ, നിങ്ങൾ സഭ എന്ന് പറഞ്ഞൊരു കാര്യം കാണാൻ തുടങ്ങിയാൽ നിങ്ങൾ ഈ പുതിയ നിയമത്തിലെ പ്രത്യേകിച്ച് ലേഖനങ്ങളിലെ അപ്പോസ്തല പ്രവൃത്തിയിലെ എല്ലാ കാര്യങ്ങളും സഭയോടെ സംസാരിക്കുന്നേ. ശ്രദ്ധിച്ച് ഇനി വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കി ലേഖനം വായിക്കുമ്പോഴത്തേന് അത് മുഴുവൻ സഭയോട് സംസാരിക്കുക. നമ്മളത് മൊത്തം ഇൻഡിവിജ്വലൈസ് ചെയ്യുക. ഞാൻ എന്റെ ആത്മീയം, എന്റെ ആത്മീയ വളർച്ച, കർത്താവിന്റെ അടുത്ത് ഞാൻ പോവും, വേറെ ആരും പോയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പോണം. നോ, ദാറ്റ് ഈസ് നോട്ട് സ്പിരിച്വാലിറ്റി. സൽബർ പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് ഞാൻ പെട്ടെന്ന് വരാൻ ആഗ്രഹിക്കുക. സമയം എനിക്കറിയാം, സമയം വളരെ കുറവാ. ഇത് ചില ഫാസ്റ്റാണ്, അങ്ങോട്ടായിരുന്നു, പുറകിലോട്ട് നോക്കണ്ട. സ്വരങ്ങളെ, കർത്താവ് ഈ ലേഖനങ്ങൾ എഴുതിയത് സഭയ്ക്ക് വേണ്ടിയിട്ടാ. നമ്മൾ നേരത്തെ വായിച്ച വാക്യം വായിച്ചു, എഫ് എസ് ലേഖനം തന്നെ, എഫ് എസ് ലേഖനം അതിൻ്റെ 4-ാം അധ്യായം. ഹി മൈറ്റ് ഫിൽ ഓൾ തിങ്സ് എന്ന് പറഞ്ഞിട്ട് താഴേക്ക് വായിച്ചു 11-ാം വാക്യം, എഫേഷ്യൻസ് 4:11 onwards.
അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേശകന്മാരായും നിയമിച്ചിരിക്കുന്നു. ആരും അതു നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുകളും വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്കുമാകുന്നു.
ശ്രദ്ധിച്ചു, ഇത് വലിയൊരു നീണ്ട പാസേജാ, സാർ നമ്മൾ അത്ര ശ്രദ്ധിക്കത്തില്ല. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? ഈ അപ്പസ്തോലൻ, പ്രവാചകൻ, പ്രോഫറ്റ്, ഇടയൻ, ഉപദേഷ്ടാവ്, സുവിശേഷകൻ, ഇവരെ സഭയ്ക്ക് കൊടുത്തിരിക്കുക. എന്തിനാ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്? ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. ഫോർ ദി എക്യുപ്പിംഗ് ഓഫ് ദ സെയിൻസ് ഫോർ ദ വർക്ക് ഓഫ് സർവീസ്. വിശുദ്ധന്മാരെ എക്യുപ്പ് ചെയ്യാൻ, ബലപ്പെടുത്താൻ എന്തിനു വേണ്ടിട്ടോ? ഫോർ ദ വർക്ക് ഓഫ് സർവീസ്. എന്താ സർവീസ്? അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട്. ശുശ്രൂഷയില്ലാത്ത ഒരാളും ഇവിടെ ഇല്ല കേട്ടോ. നമ്മൾ ഈ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ സാറിനെ പറഞ്ഞറിയോ, അയ്യോ എനിക്കിന്ന് എന്നാ പല സ്ഥലങ്ങളിൽ ശുശ്രൂഷയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിലരെ മാത്രം ചിന്തിക്കുന്ന അല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഇഫ് യു ആർ എ ബോൺ അഗെയിൻ പേഴ്സൺ, if you are a saved person, you have a function in the church, you have a role in the church, otherwise you are not part of the church of Christ. ഒരു ശുശ്രൂഷ ഇല്ലെങ്കിൽ നിങ്ങൾ സഭയുടെ ആളല്ല, സഭയുടെ വെളിയില്ല. ഈ ശരീരത്തിൽ ഫങ്ഷൻ ഇല്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ നഖത്തിനൊരു ഫങ്ഷൻ ഉണ്ട്. നെയിൽ ഹാസ് എ ഫങ്ഷൻ. എന്താ നെയിലിന്റെ ഫങ്ഷൻ? ഇടയ്ക്കിടയ്ക്ക് വളരും, വെട്ടണം, ഇച്ചിരി ചടങ്ങാം. എന്താ എന്റെ ഫങ്ഷൻ? നെയിലിന്റെ ഫങ്ഷൻ എന്താ? ഇല്ല, അറിയത്തില്ലേ. എന്താ ഇതിനെ? ഈ നെയിൽ ഉള്ളത് കൊണ്ടാ ഇതിവിടെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നേ. അല്ലെങ്കിൽ ഇങ്ങനെ എന്നാ പറഞ്ഞേ, ഈ ഇറച്ചി പിടിക്കുന്ന പോലെ ഇരിക്കും. ഈ നെയിലാണ് ഇതിന് സ്ട്രെങ്ത് കൊടുക്കുന്നേ. അതുകൊണ്ട് നമുക്കൊരു സാധനം പിടിക്കാൻ പറ്റുന്നേ. ഒരു നെയിലിന് പോലും ഒരു ഫങ്ഷൻ ഉണ്ട്. ഫങ്ഷൻ ഇല്ലാത്ത ഏതെങ്കിലും പാർട്ട് ഉണ്ടോ? ഒരു ദിവസം പറഞ്ഞു, ഒരെണ്ണമുണ്ട്, അപ്പൻഡിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കാണത്തുമില്ല. ഒത്തിരി പേര് അപ്പൻഡിക്സ് മിണ്ടാതെ വന്നിരിക്കും. സ്തോത്രം പറഞ്ഞ് എന്ത് ചെയ്യും? ഇത് കഴിയുന്ന ഉടനെ വിട്ടുപോകും, പിന്നെ അടുത്ത ആഴ്ച മിണ്ടാതെ വന്നിരിക്കും. അപ്പൻഡിക്സുകളെ കൊണ്ട് സഭ നിറഞ്ഞിരിക്കുകയാണെന്നൊരു ദൈവദാസൻ ഇങ്ങനെ കരയുന്ന കണ്ടു. നമുക്കിവിടെ അപ്പൻഡിക്സ് വേണ്ട കേട്ടോ. അപ്പൻഡിക്സ് ഒക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ എന്താണെന്നറിയോ, അതെങ്ങനെയും ഇൻഫെക്ഷൻ ആകാൻ സാധ്യതയുണ്ട്. അപ്പൻഡിക്സ് പഴുക്കും, പിന്നെ ഒറ്റ മാർഗമുള്ളൂ, സർജറി ചെയ്ത് പുറത്തു കളയേണ്ടി വരും. അപ്പൻഡിക്സ് സഭയിൽ വേണ്ട. ഈ അടുത്തിടെ ശാസ്ത്രജ്ഞന്മാരും കണ്ട് കണ്ടുപിടിച്ച അതിനും എന്തോ ഒരു ഫങ്ഷൻ ഉണ്ടെന്ന്. എന്താ എനിക്കറിയത്തില്ല, അവരോട് ചോദിച്ചാൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞത് ഫങ്ഷൻ ഇല്ലാത്ത, റോളില്ലാത്ത ഒരു ഒരു ഓർഗനും ഇല്ലെന്ന്. സോ മൈ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഫങ്ഷൻ? വാട്ട് ഈസ് യുവർ റോൾ? തിരിച്ചറിഞ്ഞോണം. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോ, ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങൾക്കറിയാവുന്ന പോലെ നിങ്ങൾ എത്ര നാൾ കണ്ടതിന്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ വിളി എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ പിന്നെ ദൈവസന്നിധി പോയിരിക്കുക, ഇതെല്ലാം ഒന്ന് ചേർത്ത് നോക്കുക. ഓക്കെ, വി ആർ ഹെൽപ്പിംഗ് ഈച്ച് അതർ. So if you are a part of the body, you have a function. You have a function. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് സഭ അത് ക്രിസ്തുവിന്റെ ശരീരമാണ്. മൂന്ന് കാര്യങ്ങളാണ് സഭയെ കുറിച്ച് പറഞ്ഞത്, ഒന്ന് ബോഡി, രണ്ട് ടെമ്പിൾ, മൂന്ന് ബ്രൈഡ്. സഭയെ പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളോട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് സഭ ഒരു ശരീരമാ. എന്താ ശരീരം? രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് അതിന് ഫംഗ്ഷൻ ഉണ്ട്, രണ്ട് ഒരു അവയവത്തിന് വേദന അനുഭവിച്ചാൽ, ഒരു ഓർഗൻ എന്തെങ്കിലും പറ്റിയാൽ ബാക്കി ഓർഗൻ മുഴുവൻ പണിമുടക്കും ഇല്ലേ. കൈക്കൊരു വേദന വന്നു, എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു കൈയുടെ വേദന അല്ലേ ഇരിക്കട്ടെ എന്ന് പറയോ? ഇല്ല, മറ്റേ കൈയുടെ ഇടക്കിടയ്ക്ക് തൂത്തോണ്ടിരിക്കുക. അത് കഴിയുമ്പോ എന്ത് ചെയ്യും? കുറച്ച് കുഴമ്പെടുത്ത് വീണ്ടും തൂക്കുന്നു, അല്ലെങ്കിൽ അത് കെട്ടി വെക്കുന്നു, അത് ട്രീറ്റ് ചെയ്യുന്നു. ചേർച്ച് ഈസ് എ ബോഡി. ഒരു ശരീരത്തിന്റെ അവയവങ്ങളെ പോലെ കാണും. അതുകൊണ്ടാണ് പറഞ്ഞത് ക്രൈസ്റ്റ് ഈസ് ഓൾ ആൻഡ് ഇൻ ഓൾ. ഇൻ ഓൾ, എല്ലാവരിലും ക്രിസ്തു. കാണാൻ പറ്റുന്നുണ്ടോ? ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് ഒറ്റ കാര്യം കൊണ്ട് പറയാം, ഞാൻ അവസാനിപ്പിക്കുക, കാരണം ഞാൻ പിന്നെ കണ്ടിന്യൂ ചെയ്തോളാം. കാരണം അല്ലെങ്കിൽ ഈ ഓർഗനോട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും, ഞാൻ അവസാനിപ്പിക്കുക. ഈ ഓർഗൻ കൂടുതലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതുകൊണ്ടാണ് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ ഒരാളെ കാണുമ്പോ എങ്ങനെയാ കാണുന്നേ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സനേവറുടെ ഞങ്ങൾ സംസാരിച്ചു പറഞ്ഞു, ഞാൻ സനേവറിനെ കാണുമ്പോ എനിക്ക് ഒത്തിരി ലെവലിൽ കാണാം. ഹീസ് എൻ എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ. എനിക്ക് ഒരു എഞ്ചിനീയർ ആയിട്ട് കാണാം, എനിക്ക് അയർക്കുന്നംകാരനായിട്ട് കാണാം, ജോളിയങ്ങളുടെ മരുമോനായിട്ട് കാണാം, ഗിഫ്റ്റീസിന്റെ ഹസ്ബൻഡായിട്ട് കാണാം, ബ്ലസ്സിയുടെയും ലിഡിയയുടെയും ഫാദറായിട്ട് കാണാം. ആള് ചില ഷോർട്ട് ടെമ്പറായിട്ട് കാണാം, അങ്ങനല്ല. ഓക്കെ, ഇന്നുവരെ കണ്ടിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു കുറവ് വെച്ചുകൊണ്ട് കാണാം. ഈ കാണുന്ന കാഴ്ചക്കെല്ലാം ഒരു പേരുണ്ട്. പൗലോസ് എന്നെ കുറിച്ച് പറഞ്ഞെന്നറിയോ? ഞങ്ങൾ ഇനി മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഇപ്പൊ ജഡപ്രകാരമുള്ളൊരു അറിവുണ്ട്. ആ അറിവാണ് ഞാൻ പറഞ്ഞത്, എഞ്ചിനീയറായിട്ട്, നാട്ടുകാരനായിട്ട്, വീട്ടുകാരനായിട്ട്, എന്റെ അമ്മച്ചനായിട്ട് ഒക്കെ കാണാം. പക്ഷേ ആത്മാവിൽ കാണണമെങ്കിൽ ആദ്യം തിരിച്ചറിയേണ്ടത് സഭ. Christ is all and in all. എങ്ങനെ കാണുന്ന മറ്റുള്ളവരെ? How do you see other people? How do you see other people? ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി എന്റെ ഒരു കാര്യം കൂടെ എന്താന്ന് പറഞ്ഞു, സൽബർ പറഞ്ഞ പ്രധാനപ്പെട്ട ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചു നടത്തില്ല. ഇതൊക്കെ ഈ സ്നേഹത്തിലുള്ള ആത്മീയ വളർച്ചയാ, സ്നേഹത്തിലുള്ള വളർച്ച. ഒരാള് വളരുന്നെങ്കിൽ ആ വളർച്ച ഏതിലുള്ള വളർച്ച എന്നറിയാമോ? സ്നേഹത്തിലുള്ള വളർച്ചയാ. ഒരാളുടെ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് എ സ്പിരിച്വൽ ഗ്രോത്ത്? ഇറ്റ് ഈസ് ഗ്രോത്ത് ഇൻ ലവ്. സ്നേഹത്തിലുള്ള വളർച്ച. എന്താ ഈ സ്നേഹത്തിലുള്ള വളർച്ച? കണ്ട കെട്ടിപ്പിടിക്കുന്ന നല്ല സ്നേഹത്തിലുള്ള വളർച്ച, കണ്ട കെട്ടിപ്പിടിക്കുന്ന നല്ല സ്നേഹത്തിലുള്ള വളർച്ച. പിന്നെന്താ? അവരുടെ കുറവുകളെ കാണുമ്പോഴും, അതിനെ ക്രൂശെടുക്കുക എന്ന് പറഞ്ഞ, ഒരാളുടെ ബലഹീനത കാണുമ്പോഴും ഒരാളുടെ കുറവ് കാണുമ്പോഴും അയാളെ ക്രിസ്തുവിൽ കണ്ട് സ്നേഹിക്കുക എന്നുള്ളതാ നമ്മുടെ ചലഞ്ച്. ദാറ്റ് ഈസ് എ ചലഞ്ച്. അങ്ങനെയുള്ളൊരു സഭയെ ചേർക്കാനാണ് യേശു വരുന്നത്. അതാ സഭ. ഞാൻ പിതാവിന്റെ സ്നേഹം എന്നിലുള്ളതുപോലെ എന്റെ സ്നേഹം ഇവരിലാകുവാൻ. എന്തിനാ പിതാവിന്റെ സ്നേഹം യേശുവിൽ വന്ന്? യേശു സ്നേഹിച്ചു. എന്തുകൊണ്ട് യേശു സ്നേഹിച്ചേ? പിതാവിന്റെ സ്നേഹം യേശുവിൽ വന്നു അല്ലേ? ഇസിറ്റ്? എന്തുകൊണ്ട് യേശു സ്നേഹിച്ചേ? പിതാവിന്റെ സ്നേഹം യേശുവിൽ. കാരണം ഗോഡ് ഈസ് ദ സോഴ്സ് ഓഫ് ലവ്. ദർ ഇസ് ഓൺലി വൺ സോഴ്സ് ഫോർ ലവ്, ദർ ഇസ് ഗോഡ്. ആ പിതാവിന്റെ സ്നേഹം യേശുവിൽ വന്നു, അതുകൊണ്ടാണ് യേശു സ്നേഹിച്ചത്. എന്നിട്ട് പറയണം, യേശു പറയണം, പിതാവേ എന്റെ സ്നേഹം, നീ തന്ന ഈ സ്നേഹം ഇവരിലാകണം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ സ്നേഹം ഉള്ളിലേക്ക് വന്നിട്ട് യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നതാണ് ക്രിസ്ത്യൻ ലൈഫ്. വേണ്ട, കർത്താവ് ഒറ്റ കൽപ്പന കൊടുത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു പുതിയ കൽപ്പന അങ്ങ് തരിക, ഇത് മതി, ഒറ്റ കൽപ്പന മതി ജീവിക്കാൻ. എന്താ പുതിയ കൽപ്പന? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഞാൻ നിർത്തി. ഈ കണ്ടാലല്ലേ സ്നേഹിക്കേണ്ട കാര്യമുള്ളൂ, മിണ്ടിയാലല്ലേ സ്നേഹിക്കേണ്ട കാര്യമുള്ളൂ, ഇടപെട്ടാലല്ലേ ഈ കാര്യങ്ങളല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യുന്നൊരു ഷോർട്ട് കട്ട് ഉണ്ട്, എന്താണെന്നറിയാമോ? ഈ പണ്ട് കുരങ്ങന്മാരുടെ മൂന്ന് എന്നാ ഇമേജ് വെച്ചുള്ള കാര്യം അതല്ലേ? പറയരുത്, കാണരുത്, കേൾക്കരുത്, ഒന്നുമില്ല. പ്രിയ സൗദി സഹോദരന്മാരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആക്ച്വലി നമ്മൾ ഈ ഫുഡ് നമ്മൾ വെച്ചിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? എന്തിനാ? നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ ഒറ്റ റീസണേ ഉള്ളൂ, മാക്സിമം സഹോദരന്മാരോട് സംസാരിക്കാമല്ലോ. കാരണം എപ്പോഴും നമുക്ക് ഇല്ല. ഞാൻ പറഞ്ഞത്, ടോക്ക് ടു ഈച്ച് അദർ, ഷെയർ വിത്ത് ഈച്ച് അദർ. അല്ലെങ്കിൽ പിന്നെ സഭയല്ല, ഇതൊരു പ്രസ്ഥാനമാ. വി ക്യാൻ ഫിനിഷ് ഇറ്റ് ഓഫ്. ആ സ്നേഹത്തിന്റെ ആത്മാവിടെ വ്യാപരിക്കുന്നില്ലെങ്കിൽ കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. ക്രിസ്തുയേശുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ്, ഇപ്പൊ ഞാനിങ്ങനെ പറയാം, സ്നേഹിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് ആത്മീയ പക്വതയുള്ള സഹോദരന്മാര്. സ്നേഹിക്കാൻ അത്രമാത്രം പറ്റാത്തവരാണ് ആത്മീയ പക്വത കുറഞ്ഞ ആൾക്കാര്. ഒരുപക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം, അറിവുണ്ടായിരിക്കാം. ആത്മീയ വളർച്ചയ്ക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് എക്സ്പീരിയൻസ്, ഇറ്റ് ഈസ് നോട്ട് നോളജ്, ഇറ്റ് ഈസ് ദ കപ്പാസിറ്റി ടു ലവ്. ബിക്കോസ് ഹൗ മച്ച് കപ്പാസിറ്റി വി ഹാവ്, ഇറ്റ് ഈസ് എ റെവലേഷൻ. നമ്മളോട് പറഞ്ഞു, ഒരു റെവലേഷൻ ആവശ്യമാണ്. ഒരാൾക്ക് എല്ലാവർക്കും ക്രിസ്തു ഒരുപോലെയാ. എല്ലാവരുടെയും ബാങ്കിലേക്ക് ഒരേ അക്കൗണ്ട്, ഒരേ പൈസയാണ് വന്നിരിക്കുന്നത്, ഒരുപോലെ വന്നിരിക്കുന്നത്. പക്ഷേ വെളിപ്പാടിന് വ്യത്യാസം. ക്രിസ്തുവിനെ വെളിപ്പാടിൽ അറിയുമ്പോൾ ആദ്യം അറിയുന്ന കാര്യം ക്രിസ്തുവിന്റെ സ്നേഹം, നീളം, വീതി, ആഴം, ഉയരം. ദ ഡെപ്ത് ആൻഡ് ഹൈറ്റ് ആൻഡ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് ക്രൈസ്റ്റ്. ഇതറിയുന്നതനുസരിച്ച് എന്തുണ്ടാവും? ആത്മീയ വളർച്ച ഉണ്ടാവും. അറിവല്ല, എക്സ്പീരിയൻസ് അല്ല, പ്രസംഗിക്കുന്നതല്ല, ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തിയാ പറഞ്ഞത്, പ്രസംഗിക്കുന്നതല്ല. ഒരാൾക്ക് എത്രത്തോളം സ്നേഹിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടോ അത്രത്തോളം അയാൾ ക്രിസ്തുവിനെ വെളിപ്പാടിൽ അറിഞ്ഞു. ഹീസ് ദ മച്യൂർ മാൻ. അയാൾ ആത്മീയ പക്വതയുള്ള ഒരാള് അല്ലേ? നമ്മുടെ വീട്ടിലെങ്ങനെയല്ലേ? ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ആരാ? പിള്ളേര്. ഏറ്റവും കൂടുതൽ തന്നെത്താൻ കൊടുക്കുന്ന ആരാ? പേരൻസ്. ആരാ പക്വതയുള്ളത്? പിള്ളേരാണോ പേരൻസ് ആണോ? ആരാ പക്വതയുള്ളത്? പേരൻസ്. കാരണം എന്താ? അവരാ കൊടുക്കുന്നത്, അതാ സ്നേഹം. അവർ കൊടുക്കുക, അവരുടെ ജീവിതം മുഴുവൻ കൊടുക്കുക. ഒരമ്മ ഒരു കൊച്ചു കുഞ്ഞിന് മുലപ്പാൽ കൊടുത്ത് തുടങ്ങുമ്പോൾ മുതൽ എന്ത് ചെയ്യുക? തന്നെ തന്നെ കൊടുക്കുക. അവളുടെ അധ്വാനം, അവളുടെ ചിന്ത, അവളുടെ എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞിന് വേണ്ടിയിട്ടാ. അപ്പോൾ എന്നെ സ്നേഹിക്കണം എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഓർത്താ മതി, എന്നെ സ്നേഹിക്കണം, എന്നെ വന്ന് കാണണം, എന്നോട് സംസാരിക്കണം. വേറെ അതുകൊണ്ടാണ് വേറെ ഞാൻ സംസാരിക്കാത്തത്. യു ആർ ഇമ്മച്യുർ. യു നീഡ് ടു ഹാവ് എ റെവലേഷൻ ഓഫ് ക്രൈസ്റ്റ്. വി നീഡ് ടു ഹാവ് എ റെവലേഷൻ. കർത്താവ് സ്നേഹിച്ചപ്പം കർത്താവ് എല്ലാം കൊടുത്തു കേട്ടോ. അവൻ നഗ്നനായി കുരിശി കിടന്നാ പറഞ്ഞേ, എല്ലാം കൊടുത്തു. എത്രത്തോളം കൊടുക്കുന്നു, പങ്കുവെക്കുന്നു ഈ സ്നേഹം, പോയി ചെന്ന് കാണുന്നു, താഴുന്നു, മറ്റുള്ളവരുടെ മുമ്പിൽ താഴുന്നു, എത്രത്തോളം ക്ഷമിക്കുന്നു. ദാറ്റ് ഈസ് ക്രൈസ്റ്റ്. കർത്താവത കാണിച്ചേ. അങ്ങനെ ഓരോരുത്തരും ആത്മീയ പക്വതയിലേക്ക് വളരുമ്പോൾ അതാ സഭയുടെ മഹത്വം. അത് കണ്ടിട്ട് മറ്റുള്ളവർ പറയും, ഇവ തമ്മിൽ തമ്മിലുള്ള സ്നേഹം കണ്ടിട്ട് നിങ്ങളെന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും പറയും. ഇങ്ങനൊരു സഭയാ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എന്നാ പറഞ്ഞ, ഇവിടെ വെള്ളിയാഴ്ച ഇവിടെ കമനഹള്ളി ഏരിയയിലുള്ള കോട്ടേജ് മീറ്റിങ്ങിന് പറഞ്ഞു, കെയർപുരം ചർച്ച് ഇതുവരെ സഭ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞ വിഷമത്തിൽ പറയുന്ന ചില ഫീലിങ്സ് അടിക്കുമ്പോൾ പറയുന്ന. കാരണം വേറെ എന്നറിയോ, സഭയെന്ന് പറഞ്ഞാൽ കുറെ പേര് ഞായറാഴ്ച വന്ന് രണ്ട് പാട്ടും പാടി തിരിച്ചു പോകുന്നല്ല സഭ. അത് പ്രസ്ഥാനമാ, അത് ക്ലബ്ബാ. സഭയെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വെളിപ്പാടിൽ പരസ്പരം സ്നേഹിക്കുന്ന സമൂഹമാണ്. ഇതില്ലെങ്കിൽ ഇതൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ നമുക്ക് വേണ്ടതൊരു വെളിപ്പാട് ആദ്യം, കർത്താവേ നിന്റെ സ്നേഹത്തെ എന്നെ ഒന്ന് കാണിക്കണേ, നിന്റെ സ്നേഹത്തിന്റെ ആഴം എന്നെ ഒന്ന് ഗ്രഹിപ്പിക്കണേ. അങ്ങനെ കർത്താവെ അത് ഗ്രഹിച്ചിട്ട് സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ, താഴാൻ, മറക്കാൻ, മറ്റുള്ളവരുടെ പാദം കഴുകാൻ ദൈവമേ കൃപ തരണേ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.